ദീപക് ചെല്ലപ്പൻ എഴുതുന്ന ലേഖനം ആരോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അന്നെനിക്ക് ഏതാണ്ട് 17 വയസ്സു പ്രായം. എഞ്ചിനീയറിംഗ് പഠനം നടത്തുന്നു. കോളേജിൽ വെച്ച് നടത്തിയ ഒരു മെഡിക്കൽ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിന് എന്തോ തകരാറുണ്ട്, കാർഡിയോളജിസ്റ്റിനെ കാണണം. ഞാൻ ആകെ വിഷമത്തിലായി. കാരണം ചെറുപ്പം മുതൽ പലപ്പോഴും നെഞ്ചുവേദന വരാറുള്ളതാണ്. അപ്പോഴൊക്കെ ആരും കാണാതെ വേദന സഹിച്ച് കരയുകയാണ് പതിവ്. കാരണം എൻ്റെ 6-ാമത്തെ വയസ്സിൽ വിദേശത്ത് വെച്ച് ഒരു അപകടത്തിൽ അച്ഛൻ മരിച്ചു. അന്ന് ആളുകൾ മുതൽ കുടുംബത്തിൻ്റെ സ്ഥിതിയും മോശമായതാണ്. അതിനാൽ സ്വതവേ ദുഃഖത്തിലായിരിക്കുന്ന അമ്മയെയും കുടുംബാംഗങ്ങളെയും കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അത്രയും നാൾ രഹസ്യമായി സഹിച്ചത്. അതുവരെയും ഞങ്ങളുടെ വിശ്വാസപ്രകാരം ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെല്ലാം ഹൃദയമുരുകി പ്രാർത്ഥിച്ചിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടാകല്ലേ എന്ന്. പക്ഷേ ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ ആർക്കും ഒരു ഞെട്ടൽ കണ്ടില്ല. സാവധാനമാണ് കാര്യം മനസ്സിലായത്. എനിക്ക് ജനിച്ചപ്പോഴേ ഹൃദയത്തിന് തകരാറുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നുവെന്ന്. ഓപ്പറേഷൻ നിർദ്ദേശിച്ചിരുന്നതാണ്. പിന്നീട് മറ്റൊരു ഡോക്ടർ പറഞ്ഞത് പ്രകാരം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നോക്കാം എന്ന തീരുമാനത്തിൽ മുന്നോട്ടു പോയി എന്നേയുള്ളൂ. ഇങ്ങനെ ഏറെ വേദനയോടെ ഇരിക്കുന്ന സമയം ഒരു ദിവസം പുറത്തുപോയ സമയത്ത് മതിലിൽ ഒരു വചനം ഞാനിങ്ങനെ കാണുകയാണ്, എന്റെ അടുത്ത് വരിക, ഞാൻ നിന്നെ സഹായിക്കാം. അതെന്നെ വളരെ സ്പർശിച്ചു. പക്ഷേ മതിലിൽ വചനം എഴുതി വെക്കുന്നത് മതപരിവർത്തനത്തിനു വേണ്ടിയാണെന്നെല്ലാം ചിന്തിച്ചതുകൊണ്ട് അത് അത്ര കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം വീണ്ടും അതിലെ പോകാനിട വന്നു. പക്ഷെ നോക്കിയപ്പോൾ ആ മതിലിൽ വചനം കാണുന്നില്ല, പകരം പഴകി അടർന്നു തുടങ്ങിയ വിധത്തിലുള്ള ഒരു പെയിന്റ് പരസ്യമാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി, ആരോ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറിയിലെ സ്വപ്നം. ഹോസ്റ്റലിലായിരുന്ന ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കുന്നിന്റെ മുകളിൽ ഒരു വിശുദ്ധന്റെ കൂടാരം. ആളുകൾ അവിടെ വരുന്നു. കിളിവാതിലുകൾ മാത്രമുള്ള ആ കൂടാരത്തിനുള്ളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ഞാനും ഒരു കിളിവാതിലിലൂടെ നോക്കി. വിശുദ്ധന്റെ രൂപത്തിന്റെ ഒരു വശമാണ് ഞാൻ കണ്ടത്. എന്റെ മനസ്സ് പറഞ്ഞു അത് സെന്റ് ആന്റണിയാണെന്ന്. പെട്ടെന്ന് ആ രൂപത്തിന് ജീവൻ വെച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയെ വന്നുള്ളൂ, എന്റെ അസുഖം മാറണമെന്ന് ആവശ്യപ്പെടാം. അത് പറയാനായി ഞാൻ വാ തുറന്നു. പക്ഷേ നാവിൽ നിന്ന് വീണത് ഇങ്ങനെയാണ്, വിശുദ്ധ, എനിക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിനെ വേണം. നീ സ്വീകരിക്കുക. അദ്ദേഹം എന്റെ ശിരസിൽ കൈവച്ചു. എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഭയങ്കരമായ ചൂട് തോന്നി. വിയർക്കാൻ തുടങ്ങി. കിടന്നിരുന്ന കട്ടിലും ഹോസ്റ്റൽ മുറിയുമെല്ലാം കറങ്ങുന്നത് പോലെ. അദ്ദേഹം കൈയെടുക്കുന്ന നിമിഷം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, വിശുദ്ധ, എന്റെ ഹൃദയത്തിന്റെ അസുഖം മാറ്റിത്തരാമോ? നീ മാനുഷികമായി ചിന്തിക്കുന്നു. അതായിരുന്നു മറുപടി. വചനം പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ 29:11-14. അതെന്റെ ജീവിതത്തിലും നിറവേറുകയായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം എനിക്ക് ലഭിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ അറിയുന്നത് അമ്മയ്ക്ക് ഹൃദയത്തിനെന്തോ അസ്വസ്ഥത തോന്നി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. അതിനിടയിൽ ഒരു സുഹൃത്ത് യാദൃശ്ചികമെന്നോണം ഒരു ബൈബിൾ സമ്മാനിച്ചിരുന്നു. അതുമായി ഞാൻ വീട്ടിൽ പോയി. 2-3 ദിവസം ICU കഴിഞ്ഞ് അമ്മ വീട്ടിൽ തിരിച്ചെത്തി. ദൈവസ്വരം കേൾപ്പിച്ച ബൈബിൾ. ആ സമയത്ത് ഞാൻ ആദ്യമായി മുട്ടുകുത്തി നിന്ന് ബൈബിൾ എടുത്ത് വായിച്ചു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യോഹന്നാൻ 11:4 എന്ന വചനഭാഗമാണ് കിട്ടിയത്. വളരെ സന്തോഷം തോന്നി. എങ്കിലും ചോദിച്ചു, തലേന്നുവരെ ഒരു കുഴപ്പവുമില്ലാതിരുന്ന അമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം പെട്ടെന്ന് വരാൻ കാരണമെന്താണ്? ഉത്തരത്തിനായി ബൈബിൾ തുറന്നപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം മലമുകളിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന ഭാഗമാണ് ലഭിച്ചത്. മത്തായി 4:1-11. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. അത് കഴിഞ്ഞാൽ അമ്മ സുഖം പ്രാപിക്കും എന്നൊരു ബോധ്യം മനസ്സിൽ നിറഞ്ഞു. പക്ഷേ മാനുഷിക ബലഹീനത എന്നോണം വിശ്വാസം ആടിയുലയുന്ന അനുഭവങ്ങളുണ്ടായി. കാരണം വീണ്ടും 2 പ്രാവശ്യം അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട രീതിയിൽ അവസ്ഥ മോശമായി. 2-ാമത്തെ തവണ അങ്ങനെ സംഭവിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന നേരത്ത് കിട്ടിയ വചനം ഇതായിരുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാൻ 16:20. 3-ാമതാവട്ടെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. ലൂക്കാ 8:50 എന്ന വചനം കിട്ടി. പക്ഷേ 3 വർഷം മുന്നോട്ടു പോയിട്ടും അമ്മയുടെ രോഗം കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. ഇടയ്ക്ക് വചനങ്ങൾ തന്ന ഈശോ അതുവരെ നിലനിർത്തി. പക്ഷേ ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, സർജറി ചെയ്യാം. അദ്ദേഹം അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. അമ്മയുടെ ജീവിതം തീരുകയാണ് എന്നൊരു തോന്നൽ എല്ലായിടത്തും പരന്നു. ഏറെ ബന്ധുക്കൾ കാണാൻ വന്നു. രാത്രി അമ്മയുടെ മുറിയിൽ നിന്ന് കരച്ചിലാണ് കേട്ടത്. ഓടിച്ചെന്നപ്പോൾ അമ്മയും സഹോദരങ്ങളുമെല്ലാം കരയുകയാണ്. ഹൃദയം നുറുങ്ങി എന്റെ മുറിയിലേക്ക് തിരികെ വന്ന് ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു നനുത്ത സ്വരം, അമ്മയുടെ രോഗത്തെക്കുറിച്ച് ഞാൻ തന്ന വചനങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഞാൻ വേഗം വചനങ്ങൾ പേപ്പറിൽ എഴുതി തീയതി എഴുതി ഒപ്പിട്ട് ബൈബിളിനകത്ത് വെച്ചു. പിന്നെ നേരെ കട്ടിലിൽ കയറി കിടന്നു. ഉടനെ ഉറങ്ങിപ്പോയി. ഏതാണ്ട് 11:30 ആയപ്പോൾ വീണ്ടും ഒരു കരച്ചിൽ കേട്ടെഴുന്നേറ്റു. അമ്മയുടെ മുറിയിൽ നിന്ന് തന്നെയാണ്. അതോടെ വീണ്ടും സങ്കടമായി. ആ രാത്രി തന്നെ രണ്ടാമതും പ്രാർത്ഥനയോടെ ബൈബിൾ തുറന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും സംഭവിക്കാൻ സാധ്യതകളില്ലാതിരുന്നിട്ടും അബ്രാഹം വിശ്വസിച്ചതുപോലെ ചെയ്താൽ നീതീകരിക്കപ്പെടുമെന്ന് വിശദമാക്കുന്ന Romans 4:13-25 വചനഭാഗം കിട്ടി. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു, അബ്രാഹമിന് വാഗ്ദാനങ്ങൾ കിട്ടി, പക്ഷേ എനിക്ക് എന്ത് വാഗ്ദാനമാണ് കിട്ടിയത്? നനുത്ത സ്വരം വീണ്ടും കേട്ടു. നിനക്ക് തന്ന വാഗ്ദാനങ്ങളാണ് നീ അല്പം മുമ്പ് പേപ്പറിൽ എഴുതിയത്. പെട്ടെന്ന് ശരീരത്തിൽ കറണ്ടടിക്കുന്ന അനുഭവം. അതോടെ ആകുലതകൾ നീങ്ങി ഞാൻ സ്വതന്ത്രനായി. പിറ്റേന്ന് അമ്മയെ പരിശോധിച്ച വിദഗ്ധ ഡോക്ടർ പറഞ്ഞു, ശക്തമായ ഹൃദ്രോഗമുണ്ട്, പക്ഷേ 2 കൊല്ലം മരുന്ന് കഴിക്കാം, കുറയുന്നില്ലെങ്കിൽ സർജറി ചെയ്യാം. ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ. ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് തിരികെ വന്നു. പക്ഷേ 2 വർഷമായിട്ടും അമ്മയുടെ രോഗത്തിന് കുറവൊന്നും വന്നില്ല. അതിനാൽ എറണാകുളത്തെ ആശുപത്രിയിൽ വെച്ച് സർജറി ചെയ്യാൻ തീരുമാനമായി. സർജറിയുടെ തലേന്ന് രാത്രി മുട്ടുകുത്തി ഞാൻ ഈശോയോട് പറഞ്ഞു, ഇത്രമാത്രം ഡോക്ടർമാരും വിദഗ്ധരും എല്ലാം പറഞ്ഞിട്ടും 5 വർഷമായി ഞാൻ അങ്ങ് തന്ന വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനല്ലേ? ഇനി 24 മണിക്കൂർ പോലുമില്ല അമ്മയുടെ ശരീരത്തിൽ കത്തിവെക്കാൻ. മണിക്കൂറുകൾക്ക് ശേഷം അത്ഭുതമൊന്നും കാണായകയാൽ വീണ്ടും പ്രാർത്ഥിച്ചു, ബൈബിൾ തുറന്നു. കിട്ടിയ വചനം ഇതായിരുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. Matthew 17:20. ഞാൻ ഹൃദയം തുറന്നു പറഞ്ഞു, മലയെ മാറ്റാനുള്ള വിശ്വാസം എനിക്കുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും അതുവരെയും സംഭവിച്ചില്ല. അങ്ങനെ സർജറിയുടെ സമയമായപ്പോൾ ഞാൻ കായംകുളത്തെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഫോണിൽ ചേട്ടൻ വിളിച്ചു. തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ബ്ലോക്കിന്റെ പൊസിഷനെല്ലാം കൃത്യമായി അറിയാനായി ആൻജിയോഗ്രാം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അമ്മയെ തിയേറ്ററിൽ കയറ്റി, ഇനി നിമിഷങ്ങളെയുള്ളൂ സർജറിക്ക്, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ട്രെയിൻ ചെങ്ങന്നൂരിൽ എത്തുന്നതിന് മുമ്പ് വീണ്ടും ചേട്ടന്റെ കോൾ. ആൻജിയോഗ്രാം ചെയ്തിട്ട് ഡോക്ടർ പറയുന്നത് നിന്റെ അമ്മയുടെ ഹാർട്ടിൽ ഒറ്റ ബ്ലോക്ക് പോലുമില്ല എന്നാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. Sankirtanangal 34:5. സാവധാനം അമ്മ ആശുപത്രിയിൽ നിന്ന് മടങ്ങി. പിന്നീട് ഇന്ന് വരെ ഹൃദ്രോഗത്തിന്റെ ഒരു മരുന്നും അമ്മ കഴിച്ചിട്ടില്ല. അമ്മയുടെ സൗഖ്യത്തിനായി കാത്തിരുന്ന 5 വർഷം പല അത്ഭുതങ്ങളും ചെയ്ത് ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് തെളിയിച്ചിരുന്നു. ആ അനുഭവങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ആ അനുഭവങ്ങൾ ഈ കുറിപ്പിനോടൊപ്പം നൽകിയിരിക്കുന്നു. വിവാഹം, കുഞ്ഞ്, വീട്. അങ്ങനെ ജീവിതം തുടരവേ എനിക്ക് വിവാഹം കഴിക്കേണ്ട സമയമായി. ക്രൈസ്തവ വിശ്വാസിയായ വധുവിനെ വേണമെന്ന് പത്രത്തിൽ പരസ്യം ചെയ്തു. എങ്കിലും അങ്ങനെയൊരു വധുവിനെ ലഭിക്കുക പ്രയാസമാണെന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നു. പക്ഷേ എനിക്ക് ചേർന്ന വധുവിനെ ലഭിച്ചു. പിന്നീട് നാളുകൾ കഴിഞ്ഞും മക്കളുണ്ടാവുന്നില്ല. ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ എന്റെ ഭാര്യ പ്രസവിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം, Luke 1:13 എന്ന വചനഭാഗമാണ് കിട്ടിയത്. അത് വിശ്വസിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഭാര്യ ഗർഭിണിയായി ഞങ്ങൾക്കൊരു മകൻ ജനിക്കുകയും ചെയ്തു. കുടുംബമായാൽ പിന്നത്തെ ആവശ്യം നല്ലൊരു വീടാണല്ലോ. അതിനായും പ്രാർത്ഥിച്ചു. കിട്ടിയത് സ്വന്തം ദേശത്ത് അവർ വസിക്കും, അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും എന്ന വചനഭാഗമായിരുന്നു. Ezekiel 28:25-26. സിവിൽ എഞ്ചിനീയറായതിനാൽ ഞാൻ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി. പേഴ്സിലപ്പോൾ 500 രൂപയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് 2005 January 1 കല്ലിട്ട് വീട് പണി ആരംഭിച്ചു. 8 മാസം കൊണ്ട് പണി പൂർത്തിയായി. ആദ്യ പ്രശ്നത്തിലേക്ക്. ആ നാളുകളിലൊന്നും എന്റെ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നില്ല. എന്നാൽ വയറിന് പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണാൻ പോയി. ഹൃദയത്തിന്റെ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് എന്നെ അയച്ചു. അന്നാണ് എന്റെ രോഗം എന്താണെന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ടത്. ബൈക്കുസ്പിഡ് അയോട്ടിക് വാൽവ്. 3 ഇതളുകളുണ്ടാവേണ്ട അയോട്ടിക് വാൽവിന് ജന്മന 2 ഇതളുകളെയുള്ളൂ. അത് ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയാണ്. അതുവരെയും രോഗം എന്താണെന്നോ അതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്നോ അറിഞ്ഞ് ഭയപ്പെടാതെ എന്നെ ദൈവം നടത്തി. വിശ്വാസത്തിൽ വളർത്തിയതിനു ശേഷം മാത്രമാണ് ഈശോ രോഗം നിർണയിക്കാൻ അനുവദിച്ചത്. എന്തായാലും ആ സമയത്ത് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്ന ഞാൻ അവിടെ വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ശരീരം കുഴയുന്നതുപോലെ അനുഭവപ്പെട്ടു. ഭാര്യ കാറിൽ BP അപ്പാരറ്റസ് എടുത്തിരുന്നു. അത് വെച്ച് പരിശോധിച്ചപ്പോൾ പതിവില്ലാത്ത വിധം വല്ലാതെ ഉയർന്ന BP. പെട്ടെന്ന് സമീപത്തുള്ള ഡോക്ടറെ കാണാൻ പോയി. ഹൃദയത്തിന് തകരാറുള്ളതിനാൽ പിറ്റേന്ന് എക്കോ ടെസ്റ്റ് ചെയ്യാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. അന്ന് രാത്രി വീട്ടിൽ വെച്ച് ഈ രോഗം മാറാനായി പ്രാർത്ഥിക്കണമെന്ന് ശക്തമായ തോന്നൽ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ടെസ്റ്റ് സമയത്ത് എന്റെ സമീപം ഉണ്ടായിരിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ അമ്മയോടും യാചിച്ചു. എക്കോ ടെസ്റ്റിന് ചെന്നപ്പോൾ അസിസ്റ്റന്റ് ഡോക്ടറാണ് ടെസ്റ്റ് നടത്തിയത്. റിപ്പോർട്ടുമായി ചീഫ് ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിനാകെ ഒരു സംശയം. അതിനാൽ അദ്ദേഹം തന്നെ കൂടുതൽ സമയമെടുത്ത് വിശദമായി ഒരു പ്രാവശ്യം കൂടി എക്കോ ടെസ്റ്റ് ചെയ്തു. തുടർന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ദീപക്, നിങ്ങളുടെ ഹൃദയത്തിലെ അയോട്ടിക് വാൽവിന് ഇപ്പോൾ 3 ഇതളുകളുമുണ്ട്. ആ സൗഖ്യം സ്ഥിരീകരിക്കാനായി ദൈവം അനുവദിച്ച ശാരീരിക അവസ്ഥയായിരുന്നു പ്രഷർ വ്യതിയാനം. പിന്നീട് ഒരിക്കലും എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈശോയെ കണ്ടെത്താനും വിശ്വസിക്കാനും അവിടുന്ന് ഉപയോഗിച്ച രോഗാവസ്ഥ സമയത്തിന്റെ പൂർത്തിയിൽ അവിടുന്ന് സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ് അത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാരണം അത് ദൈവത്തിന്റെ അനന്തജ്ഞാനത്തിൽ എന്റെ നന്മയ്ക്കായി ക്രമീകരിച്ചതാണ് എന്നെനിക്കറിയാം. പിന്നീട് സാമ്പത്തികമായും ദൈവമുയർത്തി. അപ്രകാരം ദൈവപരിപാലനയിൽ ഇന്നും മുന്നോട്ടു പോകുന്നു. സിവിൽ എഞ്ചിനീയറായ ദീപക് കായംകുളം സ്വദേശിയാണ്. ഭാര്യ വൃന്ദ, മകൻ ജോൺസി.